SBS Radio.
ശ്രീ എഡ്വേർഡ് ഫ്രാൻസിസ്, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ജനറൽ സ്കിൽഡ് മൈഗ്രേഷനിൽ പോയിന്റ് സിസ്റ്റത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടല്ലോ, ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? എന്താണ് ഈ മാറ്റം, ഇത് ആരെയാണ് ബാധിക്കുക എന്നുള്ളത്?
ഷോ, ഇത് ഇപ്പം വന്ന ന്യൂസ്. ഇതിൽ ബേസിക്കലി ഇതിൽ ഒരു ഇമ്പോർട്ടന്റ് ചേഞ്ച് വന്നിരിക്കുന്നത്, അതായത് ജനറൽ സ്കിൽസ് മൈഗ്രേഷൻ പോയിന്റ് മാറ്റമുണ്ട്. ദാറ്റ് മീൻസ് എനി ആപ്ലിക്കേഷൻ ദാറ്റ് ഇസ് ലോഞ്ച്ഡ് ആഫ്റ്റർ 1st of July 2018 പാസ് പോയിന്റ്സ് 65 points ആക്കി. നേരത്തെ അത് 60 points ആയിരുന്നു, അതായത് 5 points വ്യത്യാസമുണ്ട്. ദാറ്റ് മീൻസ് 5 points ഹാവ് ഗോൺ അപ്പ്. അപ്പൊ ഇതിൽ സബ് ക്ലാസസ് ദാറ്റ് ആർ എഫക്റ്റഡ് ആർ ഓൾ കാറ്റഗറീസ് ഇൻ ജനറൽ സ്കിൽസ് മൈഗ്രേഷൻ, സബ് ക്ലാസ് 189, 190, 489. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുമ്പോഴത്തേക്ക് സബ് ക്ലാസ് 189 നേരത്തെ 60 points മതിയായിരുന്നു, ഇപ്പം 65 points വേണം. അതുപോലെ തന്നെ സബ് ക്ലാസ് 190 ഇറ്റ് ഇസ് 65 points, പക്ഷേ ആപ്ലിക്കൻസ് ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 60 points ബിക്കോസ് ദ സ്റ്റേറ്റ് വിൽ ഗിവ് ദം 5 points. നേരത്തെ 55 points മതിയായിരുന്നു. അതുപോലെ സബ് ക്ലാസ് 489 സ്കിൽഡ് റീജിയണൽ പ്രൊവിഷണൽ ക്ലാസ് ഓഫ് വിസ, അതിൽ നേരത്തെ 50 points മതിയായിരുന്നു ആപ്ലിക്കൻ്റ് ഇടാൻ, ഒരു ആപ്ലിക്കേഷൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുന്നെങ്കിൽ, ബിക്കോസ് ദ റീജിയണൽ പാർട്ണർ വുഡ് ഗിവ് 10 points. ഇപ്പൊ അങ്ങനല്ല, യു മസ്റ്റ് ഹാവ് 55 points, സോ ദ റീജിയണൽ പാർട്ണർ വിൽ ഗിവ് യു 10 points ആൻഡ് ദെൻ ഇറ്റ് ബിക്കം 65. So overall change is the pass points have moved from 60 to 65.
Okay. അപ്പോൾ പൊതുവായിട്ട് ജനറൽ സ്കിൽഡ് മൈഗ്രേഷനിൽ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ 60 points നിന്ന് 65 points ഉയർത്തിയിരിക്കുകയാണ് ആവശ്യമായിട്ടുള്ള പോയിന്റ് സിസ്റ്റം, അല്ലേ?
കറക്റ്റ്, അതാ എക്സാക്ട്ലി ദ ചേഞ്ച്.
അപ്പോൾ അത് നമ്മുടെ ഒരു
July 1
July 1 മുതൽ ഇത് നടപ്പിലാക്കുന്നു. അപ്പോൾ പൊതുവായിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വരുന്നവരെ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്നവരെ ഇത് ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന് പറയാൻ കഴിയുമോ?
ഓ, ഇത് എല്ലാവർക്കും ഇത് ബാധിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇമ്പോർട്ടന്റ് ചേഞ്ച് ആ. അതായത് ഞാൻ ഇപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറെ ആപ്ലിക്കൻസ് ദേ കം ആൻഡ് ദേ ആർ സ്റ്റക്ക് അറ്റ് 50 points ഓർ 55 points. അവർക്ക് എല്ലാം ബാധിക്കും. എന്താണെന്ന് വെച്ചാൽ ദേ കാൻ പുട്ട് എ സ്റ്റേറ്റ് നോമിനേഷൻ, സോറി, ദേ കാൻ പുട്ട് ആൻ ആപ്ലിക്കേഷൻ ഫോർ സ്റ്റേറ്റ് നോമിനേഷൻ ബിക്കോസ് ദേ ആർ ലൂസിംഗ് 5 points. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് ബാധിക്കുന്നത്, ഡെഫിനറ്റ്ലി മെനി ഓഫ് ദ നേഴ്സസ് ആർ എഫക്റ്റഡ് ആൻഡ് ഓൾസോ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നവർക്ക്, ബിക്കോസ് അവർക്ക് ഈ 5 points എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബിഗ് ബിഗ് ഇഷ്യൂ ആൻഡ് യു നോ 5 points വുഡ് മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ഗെറ്റിംഗ് ആൻ ഇൻവിറ്റേഷൻ ആൻഡ് ദേ ആർ ഡെഫിനറ്റ്ലി എഫക്റ്റഡ്. ആൻഡ് ഇതിൽ ഫോർ എക്സാമ്പിൾ സംബഡി ഹൂസ് ജസ്റ്റ് ക്രോസിംഗ് 45 ആൻഡ് ദേ വെയർ ഏർലിയർ ഗെറ്റിംഗ് ജസ്റ്റ് ദ പാസ് പോയിന്റ്സ്, അവർക്കും ഇത് ബാധിക്കപ്പെടും.
ഓക്കെ, അപ്പോൾ ഇതിൽ വിസ ഈ ഒരു മാറ്റങ്ങൾ July 1 മുതലാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് മുൻപ് അപേക്ഷകൾ സമർപ്പിക്കുന്നവർക്ക് എങ്ങനെയായിരിക്കും ബാധകമാകുക, അല്ലെങ്കിൽ അതിന് ശേഷം ഇതിൽ എന്താ ഒന്ന് വ്യക്തമാക്കാൻ കഴിയുമോ? July 1 മുതൽ നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോൾ
ഇത് മെയിൻ ആയിട്ട് എഫക്ട് ആവുന്നത് വിസ ആപ്ലിക്കേഷൻസ് മെയ്ഡ് ഓൺ ആർ ആഫ്റ്റർ 1st July ഇൻ റെസ്പോൺസ് ടു ആൻ ഇൻവിറ്റേഷൻ ഗിവൻ ആഫ്റ്റർ 1st July, അവർക്ക് പൂൾ ആൻഡ് പാസ് മാർക്സ് വിൽ ബി 65. വേറെസ് visa applications made before or after 1st of July in response to an invitation given prior to 1st July, അതായത് നമുക്ക് ഇന്നോ നാളെയോ up to 30th of June ഒരു invitation വന്നു കഴിഞ്ഞാൽ അവരുടെ പാസ് മാർക്സ് ഇറ്റ് വിൽ റിമെയിൻ ദ ഓൾഡ് വൺ വിച്ച് ഇസ് 60. അപ്പൊ നിങ്ങൾക്ക്, ഐ മീൻ ഫോർ എക്സാമ്പിൾ, ആപ്ലിക്കൻസ് ഇഫ് ദേ ആർ ഏബിൾ ടു ഗെറ്റ് ആൻ ഇൻവിറ്റേഷൻ ബിഫോർ 30th, ദേ ആർ വെരി ലക്കി, യു നോ, ബിക്കോസ് ആ 5 points, ഐ മീൻ ഇറ്റ് വിൽ സേവ് ദം.
അപ്പോൾ July 1 മുമ്പ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇൻവിറ്റേഷൻ ലഭിക്കുന്നവർക്ക് 60 points മാത്രമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. അതിന് ശേഷം, അതായത് July 1 ശേഷം ലഭിക്കുന്നവർക്ക് 65 points മാറേണ്ടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഓസ്ട്രേലിയയിൽ July 1 മുതൽ വിസ സംബന്ധമായി നിരവധി മാറ്റങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. ഇതിൽ മലയാളികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. സെൽവി മനീഷ് എഡ്വേർഡ് ഫ്രാൻസിസുമായി ഇതേക്കുറിച്ച് വിശദമായി സംസാരിച്ചു. അതിലേക്ക്
നമസ്കാരം ശ്രീ എഡ്വേർഡ് ഫ്രാൻസിസ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. എഡ്വേർഡ്, July 1 മുതൽ വിസ സംബന്ധമായ കാര്യങ്ങളിൽ നിരവധി മാറ്റങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. ഇവ എന്തൊക്കെയാണെന്ന കാര്യം തന്നെ ആദ്യം ഒന്ന് വ്യക്തമാക്കാമോ?
ഷുവർ. സാധാരണ എവ്രി ജൂലൈ യു നോ യു ക്യാൻ ഫൈൻഡ് കുറച്ച് മാറ്റങ്ങൾ വരാറുണ്ട്. അത് ഈ പ്രാവശ്യം കുറച്ചധികം ഉണ്ട്. സോ ഐ വിൽ ഗോ ത്രൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓൺ ഈച്ച് ഓഫ് ദ ചേഞ്ചസ്. ഞാൻ ഫസ്റ്റ് ഐ വിൽ കാറ്റഗറൈസ് ദ ചേഞ്ചസ് ഇൻ വാട്ട് ഏരിയസ് ദ ചേഞ്ചസ് ആർ ഹാപ്പനിങ്. ഒന്നാമത്തെ നോക്കുമ്പം, നമുക്ക് സിറ്റിസൺഷിപ്പ് ആപ്ലിക്കേഷൻസിൽ ദർ ആർ സം പ്രൊപ്പോസ്ഡ് ചേഞ്ചസ്. ഇറ്റ് ഇസ് നോട്ട് ചേഞ്ച് യെറ്റ് ബട്ട് ദർ ആർ പ്രൊപ്പോസ്ഡ് ചേഞ്ചസ്. പിന്നെ ടി എസ് എസ് നമ്മുടെ ഈ 457 വിസ അബോളിഷ് ആയി കഴിഞ്ഞിട്ട് ടി എസ് എസ് സബ് ക്ലാസ് 482 ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്. അതിൽ കുറച്ച് മാറ്റമുണ്ട്. ലൈക്ക് വൈസ് ദ സെയിം വർക്ക് കാറ്റഗറിയിൽ ഇ എൻ എസ് ആർ എസ് എം എസ് ഇതിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. പിന്നെ സബ് ക്ലാസ് 403 ടെമ്പററി വർക്ക് ഇന്റർനാഷണൽ റിലേഷൻഷിപ്പ് ഇതിലും മാറ്റമുണ്ട്. പിന്നെ ബ്രിഡ്ജിംഗ് വിസ ഇ, അതുപോലെ റെസിഡന്റ് റിട്ടേൺ വിസാസ്, പിന്നെ ചേഞ്ചസ് നമ്മുടെ ഈ ലോജ്മെന്റ് ആപ്ലിക്കേഷൻ ലോ ചെയ്യാൻ നേരത്ത് സം ചേഞ്ചസ് ആർ ദെയർ ടു ബി ഫോളോഡ് ഫോർ ഫാമിലി സ്ട്രീം വിസ ആപ്ലിക്കേഷൻസ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഫീസ് ഹാവ് ഗോൺ അപ്പ് ഫ്രം 1st of July.
ഓക്കെ, അപ്പോ ആദ്യം തന്നെ ഫാമിലി സ്ട്രീം വിസയുടെ കാര്യത്തിൽ ചില മാറ്റങ്ങളുണ്ട് എന്ന് എഡ്വേർഡ് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് മലയാളികൾക്ക് നാട്ടിൽ നിന്ന് വരുന്നവർക്ക് കൂടുതലായും ബാധിക്കാൻ ഇടയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പി ആറിനായി ഇപ്പൊ അപേക്ഷിക്കുന്നവരുടെ പങ്കാളികളുടെ പ്രായപരിധി വെട്ടിക്കുറയ്ക്കുന്ന കാര്യം സർക്കാർ നടപ്പിലാക്കുന്നുണ്ടല്ലോ, അപ്പോ ഇത് തന്നെ ഒന്ന് വിശദീകരിക്കാമോ?
ഡെഫിനറ്റ്ലി. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നും പൊതുവെ ഇന്ത്യ മെജോറിറ്റി ഓഫ് ആപ്ലിക്കൻസ് വരുന്നത് ജനറൽ സ്കിൽസ് മൈഗ്രേഷൻ കാറ്റഗറിയിലാണ്. അപ്പം ഈ ജനറൽ സ്കിൽസ് മൈഗ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് സബ് ക്ലാസ് 189190489. അപ്പം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആപ്ലിക്കൻസിന് യുനോ നമ്മൾ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ നോക്കുമ്പോഴത്തേക്ക് യുനോ ദോ ദ 60 points മതി നമുക്കൊരു എക്സ്ട്രാ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടി, അതേസമയത്ത് ഇൻവിറ്റേഷൻസ് ആർ കമ്മിങ് ഫോർ 70+. അപ്പം എവ്രി പോയിന്റ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് from any source is so important. Appam iduvareulla opportunity endha anachana we could include partner skills even up to the age of 50 and claim 5 points. Ippam first of July 2018 our opportunity our maati, so you know the partner also must be under 45 years to claim points for partner skills. Appa ee partner skills lo 5 points nu parayunnathu is so crucial because chela applications, many of the applicants are stuck at 65. Appa ee 70 kittan vendi, you know, partners are highly qualified, they meet all the other criteria, but if they are over 50 their applications are affected because they can't claim the 5 points. Angana nokumbodhu kore perku id effect aagum, you know, that is the crucial 5 points.
ഓക്കെ, ഇത് കൂടാതെ മറ്റെന്തെങ്കിലും മാറ്റം ഫാമിലി സ്ട്രീം വിസയിൽ നടപ്പിലാക്കാൻ സർക്കാർ പദ്ധതി ഇടുന്നുണ്ടോ?
ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഐ മീൻ മറ്റേന്ന് വെച്ചാൽ ഇതാ മെയിൻ ആയിട്ട് നമുക്ക് എഫക്ട് ആവുന്നത് ജനറൽ സ്കിൽസ് മൈഗ്രേഷൻ കാറ്റഗറിയിലാണ്. പിന്നെ ബാക്കിയുള്ള കാറ്റഗറിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ വിസിറ്റർ വിസയും അങ്ങനത്തെ ഒരു കാറ്റഗറി, സോറി വിസിറ്റർ വിസ, പേരന്റ് വിസ ക്ലാസസും അങ്ങനത്തെ കാറ്റഗറീസ് വരുമ്പോഴത്തേക്ക് ദേർ ആർ സം മൈനർ ചേഞ്ചസ്. ഇത് മെയിൻലി ഉദ്ദേശിക്കുന്നത് ടു ലോജ്മെന്റ് ചേഞ്ചസ് ആ. ഇതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽവി, ഇപ്പം ഫോർ എക്സാമ്പിൾ പാർട്ട്ണർ വിസ ആപ്ലിക്കൻസിന് ചേഞ്ചസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ടു ലോഡ്ജ് മാൻഡേറ്ററി ഓൺലൈൻ ആപ്ലിക്കേഷൻ. അഥവാ ഫോർ എക്സാമ്പിൾ അൻ ആപ്ലിക്കൻസ് ആപ്ലിക്കേഷൻ കെ നോട്ട് ബി ലോഡ്ജ് ഓൺലൈൻ, നോൺ ഇന്റർനെറ്റ് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൺലി ബി ലോഡ്ജ് വിത്ത് പ്രയർ റിട്ടേൺ ഓതറൈസേഷൻ ഫ്രം ദ ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനൊരു റിക്വയർമെന്റ് നേരത്തില്ലായിരുന്നു. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ ന്യൂ റിക്വയർമെന്റ് ഫ്രം 1st of July. പിന്നെ പേരന്റ് വിസ സബ് ക്ലാസസിന് ബേസിക്കലി നമ്മൾ ഇത് ആപ്ലിക്കേഷൻ പേപ്പർ ആപ്ലിക്കേഷൻ, ഇറ്റ്സ് നോട്ട് ഇറ്റ് ഓൺലൈൻ, സോ ഇറ്റ് ഹാസ് ടു ബി സെൻഡ്, ഇറ്റ് വാസ് പ്രീവിയസ്ലി അലോഡ് ടു ബി സെൻഡ് ടു വേരിയസ് ഓഫീസസ്. ഇപ്പം ഇറ്റ് ഹാസ് ടു ബി സെൻഡ് ടു എ പർട്ടിക്കുലർ സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ ഓഫീസ്. റൈറ്റ് നോ ഇത് പെർത്ത്. സോ മൈ സജഷൻ ഈസ് എവറി ടൈം യു ലോഡ്ജ് ആൻ ആപ്ലിക്കേഷൻ ഇൻ പേരന്റ് ക്ലാസ്, പ്ലീസ് ഗോ ത്രൂ ദി ഇന്റർനെറ്റ്, കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ് നോക്കിയിട്ട് വേണം അയക്കാൻ വേണ്ടി. അതർവൈസ് വാട്ട് ഹാപ്പൻസ്, it will become invalid, allengi avada samayam illa, and then you know the applicant onshore running, they might lose the opportunity or you know or even miss the opportunity to apply. Likewise other nammude visitor visa onshore and offshore, same issues, because if it is majority of the times we have an opportunity to lodge online applications, so there is no problems. Otherwise it has to be sent to a particular office. If it is a sponsored visit visa, it has to go to Sydney. Likewise, offshore anengile, it has to be sent to the respective offices. So, nammal adu sadhikkanulla kaaryam. So, in earlier it was not like that. We could have sent it to some office, but now it has to be sent to a centralized location. So, before you apply for any of these visas, please make sure ningal internet il poyittu check cheyitte aikkavallo.
Okay, ippo ede website il ninnaano, immigration de website il ninnaano ee krithyamaya vivarangal labhikkuka? അതുപോലെ എഡ്വേർഡ് ആദ്യം പറഞ്ഞു ഓസ്ട്രേലിയയിലേക്ക് എത്താനുള്ള പല വിസകൾക്കും അപേക്ഷിക്കുമ്പോഴുള്ള ഫീസുകളിലും വർധന ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം. അത് ഏതൊക്കെ വിസകളെയാണ് ഇത് ബാധിക്കുന്നത്, എത്രത്തോളം ഫീസ് വർധനമാണ് ഉണ്ടാകുന്നതെന്ന് കാര്യം ഒന്ന് പറയാമോ?
ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരുവിധപ്പെട്ട ആപ്ലിക്കേഷന്റെ ഫീസ് എല്ലാം ഫസ്റ്റ് ഓഫ് ജൂലൈ തൊട്ട് കൂടുന്നുണ്ട്. സിമ്പിൾ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാർട്ട്നർ വിസ ആപ്ലിക്കേഷൻ കറന്റ് ഫീസ് $7,000 ഇറ്റ് ഈസ് ഗോയിങ് ടു ബി $7,160 ഫ്രം ഫസ്റ്റ് ജൂലൈ. അപ്പം $160 വ്യത്യാസമുണ്ട്. അതുപോലെ ബാക്കി മെജോറിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ജനറൽ സ്കിൽസ് മൈഗ്രേഷനിലാണ്. അപ്പൊ അതിൽ $3,670 ആയി ഇപ്പോഴത്തെ ഫീസ് പ്രിൻസിപ്പൽ ആപ്ലിക്കന്റ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി $3,755. അപ്പൊ നല്ലൊരു മാറ്റമുണ്ട്. ആൻഡ് സ്റ്റുഡന്റ് വീസ ആപ്ലിക്കേഷനിൽ സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം ഇറ്റ് ഈസ് ആക്ച്വലി 560, നൗ ഇറ്റ് ഈസ് 575. അപ്പം ടു ഓൾ വ്യൂവേഴ്സ് ഓഫ് ദിസ് പ്രോഗ്രാം, ഇഫ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി റെഡിയാ, യുനോ ഓൾറെഡി ഇറ്റ് ഈസ് ഡിസിഷൻ റെഡി, ആപ്ലിക്കേഷൻ ഇസ് റെഡി, പ്ലീസ് ഡു നോട്ട് ഡിലേ ഇറ്റ്, ലോഞ്ച് ഇറ്റ് ബിഫോർ 30th ഓഫ് ജൂൺ സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു പേ ദിസ് അഡീഷണൽ ഫീസ്.
ഓക്കെ, അപ്പൊ അത് 30th മുമ്പ്, June 30 മുമ്പ് ലോഡ്ജ് ചെയ്താൽ മതി, അവിടെ എത്തണമെന്ന് നിർബന്ധമില്ല എന്നല്ലേ?
ഇല്ല, ഇതെല്ലാം ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, സോ ഡെഫിനറ്റ്ലി അവിടെ എത്തണത്.
ഓക്കെ ഓക്കെ ഓക്കെ,
എത്താതെ അവിടെ എത്തില്ല. ഇഫ് ആപ്ലിക്കേഷൻ റീച്ചസ് 1st of July തൊട്ട് അവിടെ, ഫോർ എക്സാമ്പിൾ മാനുവൽ ആപ്ലിക്കേഷൻ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് ഇറ്റ് റീച്ചസ് ദ ഡിപ്പാർട്ട്മെന്റ് ഓൺ 1st of July ഓൺവേർഡ്സ്, യെസ്, നിങ്ങൾ പിന്നെ പുതിയ ഫീസ് അടയ്ക്കേണ്ടി വരും.
ആ ഓക്കെ, തീർച്ചയായിട്ടും. RRB വിസയിൽ, അതായത് ഇപ്പോൾ പെർമനന്റ് റെസിഡൻസി വിസ എക്സ്പയർ ആയ നിൽക്കുന്നവർക്ക് RRB വിസ എടുത്താലാണല്ലോ നാട്ടിൽ പോകാൻ സാധിക്കുന്നത്. അപ്പൊ ഈ റെസിഡന്റ് റിട്ടേൺ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിലും ചില മാറ്റങ്ങൾ ഉണ്ടെന്ന് എഡ്വേർഡ് സൂചിപ്പിച്ചിരുന്നല്ലോ, ഇവ എന്തൊക്കെയാണ്?
സാൽവി, ഇത് ബേസിക്കലി RRB വിസ നേരത്തെ നമുക്ക്, ഐ മീൻ ഇറ്റ് ഇസ് ഫോർ ഓൾ പെർമനന്റ് റെസിഡൻസ് ഹൂസ് വിസ എക്സ്പയർ, റെസിഡന്റ് റിട്ടേൺ വിസ. ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നത്, ബേസിക്കലി എലിജിബിൾ സ്പെഷ്യൽ കാറ്റഗറി, അതായത് സബ് ക്ലാസ് 444, പിന്നെ ട്രാൻസിഷണൽ പെർമനന്റ് റെസിഡൻസ് വിസ, പിന്നെ റിഫ്യൂജി സബ് ക്ലാസ് 200 വിസ ഹോൾഡേഴ്സ്, ഇപ്പം അവർക്ക് ഓൺലൈൻ നമുക്ക് റെസിഡന്റ് വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇറ്റ് വാസ് നോട്ട് ദേർ പ്രയർ ടു ദിസ്.
ഓക്കെ, ഇപ്പം താൽക്കാലിക തൊഴിൽ വിസയിലും മാറ്റങ്ങൾ ഉണ്ടെന്ന് എഡ്വേർഡ് സൂചിപ്പിച്ചല്ലോ, എന്തൊക്കെ മാറ്റങ്ങളാണ് താൽക്കാലിക തൊഴിൽ വിസയെ അപേക്ഷിക്കുന്നവർക്കുള്ളത്?
ഓക്കെ, ഈ ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ, അതായത് നമ്മുടെ ഇപ്പം സബ് ക്ലാസ് 482, ഈ പുതിയ വിസ ഇത് 457 അബോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായ വിസയാ. സോ ഇതിൽ ആൾക്കാർ, ഐ മീൻ ആപ്ലിക്കൻസ് ഹാവ് ടു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ, എസ്പെഷ്യലി പുതിയ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോംസിൽ വന്നിട്ടുണ്ട്. അതുപോലെ അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് ഫെസിലിറ്റീസും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, യു നോ, ദേർ വിൽ ബി എ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻഡ് അലോങ് വിത്ത് ദ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ അപ്രോപ്രിയേറ്റ് ഡോക്യുമെന്റ്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ അക്കോർഡിംഗ്ലി അതിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസിലും, ദ വേ ഇറ്റ് ഇസ് ബീങ് അപ്ലോഡഡ്. പിന്നെ പുതിയ ഒരു റിക്വയർമെന്റ് വന്നിരിക്കുന്നത്, ഒരു ഫുൾ ബയോമെട്രിക് ഫോട്ടോഗ്രാഫ് ഹാസ് ടു ബി അപ്ലോഡഡ്. അപ്പൊ ഇതിനുള്ള ഫെസിലിറ്റി ആ ഇമി അക്കൗണ്ടിലുണ്ട്. ആൻഡ് ഇഫ് യു ഗോ ഡൗൺ ഓൺ ദി ഇമി അക്കൗണ്ട്, അതൊരു ഫേഷ്യൽ ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു കോളം വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് ഐ മീൻ യു ഹാവ് ടു അപ്ലോഡ് യുവർ ഫോട്ടോഗ്രാഫ്. അപ്പൊ ഇത് ഫോട്ടോഗ്രാഫ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം സംടൈംസ് യുനോ ചിലപ്പോൾ നമ്മൾ അത് റീസൈസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ യു ഹാവ് ടു റൊട്ടേറ്റ് മൂവ് ടു ദ സെന്റർ ഓർ ക്രോപ്പ് ആൻഡ് ഫിറ്റ് അക്കോർഡിംഗ് ടു ദ ടെംപ്ലേറ്റ്. അപ്പം ഇത് ബയോമെട്രിക് റിക്വയർമെന്റ് ആ, സോ യു നോ, സോ യു ഹാവ് ടു ബി കെയർഫുൾ ഇറ്റ്. സോ ആ ഒരു പുതിയ റിക്വയർമെന്റും കൂടെ ഈ നമ്മൾ TSS ആപ്ലിക്കേഷൻ ചെയ്യാൻ നേരത്തെ വന്നിട്ടുണ്ട്. ദിസ് വിൽ ബി ഹാപ്പനിങ് ഫ്രം 1st of July.
ഓക്കെ, ഇത് ടെമ്പററി, അതായത് താൽക്കാലിക വിസയിൽ അപേക്ഷിക്കുന്നവർക്ക് മാത്രമാണോ ഉള്ളത്?
മാത്രമാ ഇപ്പം 1st of July തൊട്ടുള്ളത്.
ഓക്കെ,
അതേസമയത്ത് ENS RSMS, അതായത് എംപ്ലോയർ നോമിനേഷൻ സ്കീം, പിന്നെ RSMS കാറ്റഗറിയിലുള്ള വിസയിൽ ക്വസ്റ്റ്യൻസിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി യു ബെറ്റർ ബി കെയർഫുൾ വെൻ യു ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. ചില കുറച്ച് മാറ്റങ്ങളുണ്ട്. സോ യു നോ, ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ വാട്ട് യു അപ്ലൈ. യു നോ, ദെർ വിൽ ബി സം ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു യുവർ വിസ ആപ്ലിക്കേഷൻ. യെസ്, യു ഹാവ് ടു ബി കെയർഫുൾ.
അതായത് റീജിയണൽ സ്പോൺസേർഡ് മൈഗ്രേഷൻ വിസയ്ക്ക് അല്ലേ?
റീജിയണൽ സ്പോൺസേർഡ് മൈഗ്രേഷനും എംപ്ലോയർ സ്പോൺസേർഡ് മൈഗ്രേഷനും.
ഓക്കെ, അപേക്ഷാ ഫോമിലുള്ള ചോദ്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, PR-നായി അപേക്ഷിക്കുന്നവരുടെ പങ്കാളികൾക്കും കുടുംബാംഗങ്ങൾക്കും ഇംഗ്ലീഷ് ടെസ്റ്റ് നിർബന്ധമാക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇത് സർക്കാർ പരിഗണനയിലിരിക്കുന്ന ഒരു കാര്യം മാത്രമാണ് എങ്കിലും ഇതിന് എത്രത്തോളം വിവരങ്ങൾ എഡ്വേർഡിന് പറയാൻ സാധിക്കും?
ഓക്കെ, ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ജനറൽ സ്കിൽസ് മൈഗ്രേഷൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ നേരത്ത് സെക്കൻഡറി ആപ്ലിക്കൻസ് നമുക്ക് അവർക്ക് ഒരു ഫങ്ഷണൽ ഇംഗ്ലീഷ് റിക്വയർമെന്റ് മസ്റ്റ് ആ, അല്ലെങ്കിൽ ദേ ഹാവ് ടു പേ യുനോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫീസ് ഫോർ കമ്മിങ് ടു ഓസ്ട്രേലിയ ആൻഡ് ഓഫ് കോഴ്സ് ടു സ്റ്റഡി ഇംഗ്ലീഷ്. അതേസമയത്ത് വേറെ കാറ്റഗറിയിൽ ഈ ഇങ്ങനത്തെ റിക്വയർമെന്റ് ഇല്ല. സോ ഇപ്പം നമ്മുടെ കോലീഷൻ, അക്കോർഡിംഗ് ടു കോലീഷൻ ഗവൺമെന്റ്, അവരുടെ ഫിഗേഴ്സ് വാട്ട് ദ റിലീസ്, ദേർ ആർ അബൌട്ട് 820,000 പെർമനന്റ് റെസിഡൻസ് ഇൻ ഓസ്ട്രേലിയ ഇൻ 2016 വിത്ത് ലിറ്റിൽ ഓർ നോ ഇംഗ്ലീഷ്. compared to 300,000 in 1981. அப்ப இது வச்சு நோக்கும்போதுக்கு, you know, they are saying that one in three people cannot speak our national language very well. இது ஒரு ABC-ல ஒரு ரிப்போர்ட்டா நான் வாசிச்சது. அப்போ based on this, they are going to bring in some kind of English requirement for all applicants who are applying for Australia. அப்போ இது எந்த இதுல தீர்மானம் வந்துட்டல, so we don't know to what extent they'll be asking the applicants to take the test. Especially இன்னொரு வார்த்தை சத்யா, and the government is thinking about it to introduce something on to test the English.
Okay. ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും ഇത്രയും കാര്യങ്ങൾ എസ് പി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ശ്രീ എഡ്വേർഡ് ഫ്രാൻസിസ്.
താങ്ക് യു സെൽവി ഫോർ ഹാവിംഗ് മീ ഓൺ ദി പ്രോഗ്രാം.
ഹിയർ മോർ സ്റ്റോറീസ് ഇൻ യുവർ ലാംഗ്വേജ് ബൈ വിസിറ്റിംഗ് sbs.com.au.